ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാജ്യം ദീപാവലി ആഘോഷത്തിൽ. ആശംസ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഉത്സവവേളകളിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങി 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ കേരളത്തിലെത്തും. ശബരിമല ദർശനം മറ്റന്നാൾ. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 23 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാറിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ഇന്ന് അവസാനിക്കും. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. തിന്മയുടെ മേൽ നന്മയുടെ വിജയം അടയാളപ്പെടുത്തുന്ന ദീപാവലി ആഘോഷത്തിൽ രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും രാഷ്ട്രത്തിന് ദീപാവലി ആശംസകൾ നേർന്നു. അജ്ഞതയ്ക്കുമേൽ അറിവിന്റെയും തിന്മയ്ക്കുമേൽ നന്മയുടെയും വിജയത്തെയാണ് ഈ ഉത്സവം പ്രതീകപ്പെടുത്തുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദീപാവലി സുരക്ഷിതമായും ഉത്തരവാദിത്തോടെയും പരിസ്ഥിതി സൌഹൃദപരമായും ആഘോഷിക്കാൻ അവർ എല്ലാവരോടും അഭ്യർത്ഥിച്ചു. ദീപാവലി നന്മയുടെയും അറിവിന്റെയും വിജയം ആഘോഷിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ദീപാവലി ആശംസ നേർന്നു. ദീപങ്ങളുടെ ഉത്സവത്തിൽ ഓരോ പൌരന്റെയും ജീവിതം ഐക്യം, സന്തോഷം, സമൃദ്ധി എന്നിവയാൽ പ്രകാശിക്കട്ടെയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉത്സവവേളകളിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങി 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാങ്ങുന്ന സ്വദേശി ഉൽപ്പന്നങ്ങൾ സമൂഹമാധ്യമത്തിൽ പങ്കിടാനും ശ്രീ മോദി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. ഇത് മറ്റുള്ളവർക്കും പ്രോത്സാഹനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. MyGOV ഇന്ത്യയുടെ എക്സ്പോസ്റ്റിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത്. ദീപാവലി ആഘോഷിക്കൂ, സ്വദേശിയെ ശാക്തീകരിക്കൂ എന്ന പേരിൽ ആരംഭിച്ച ക്യാമ്പയിൻ പ്രാദേശിക കരകൌശല വിദഗ്ധരെ പിന്തുണയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ദീപാവലിയോടനുബന്ധിച്ച് അയോധ്യയിൽ 33,000 സന്നദ്ധ പ്രവർത്തകർ 26,11,101 വിളക്കുകൾ തെളിച്ച് പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. രാജ്യമെമ്പാടും വിവിധ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. വിവിധ നഗരങ്ങളിലെ തെരുവുകളെല്ലാം വർണ്ണാഭമായ വിളക്കുകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതേസമയം ദീപ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ നഗരങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ജനങ്ങൾക്ക് ദീപാവലി ആശംസ നേർന്നു. ഉത്സവ ചൈതന്യം ജനങ്ങളിൽ സാമൂഹിക ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നതായി ഗവർണർ പറഞ്ഞു. മാനവികതയുടെ പ്രകാശം പകർന്ന് ദീപാവലി ആഘോഷിക്കണമെന്നും സ്നേഹവും സാഹോദര്യവും പുലരട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. ഉത്സവ സീസണിൽ യാത്രക്കാരുടെ സുരക്ഷയും സൌകര്യവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആനന്ദ് വിഹാർ റെയിൽവേ സ്റ്റേഷനിൽ മിന്നൽ പരിശോധന നടത്തി. യാത്രക്കാരുടെ തിരക്ക് പരിഹരിക്കുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രീ വൈഷ്ണവ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. റെയിൽവേ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ യാത്രക്കാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാൽ അവ പ്രചരിപ്പിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
पूरे देश भर में जो बहुत बड़े सेंटर्स हैं जहां पे एक साथ सडन पैसेंजर्स का सर्ज आता है, चाहे वो साउथ में हो, वेस्ट में हो, सब जगह बहुत बड़ी मात्रा में व्यवस्था की गई है. और मैं रिक्वेस्ट करूंगा सभी सिविल सोसाइटी के मेंबर्स से भी कि ऐसे में जो बीच बीच में भ्रामक वीडियो और पुराने वीडियो को चलाकर लोगों में एक भ्रम की स्थिति पैदा करने की कोशिश करते हैं, वैसा न करें.
ബീഹാറിലെ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ഇന്ന് അവസാനിക്കും. ആകെയുള്ള 243 സീറ്റുകളിൽ 122 മണ്ഡലങ്ങളിൽ നവംബർ 11 ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതിയും ഇന്നാണ്. നവംബർ 6 ആദ്യഘട്ടത്തിൽ 18 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 121 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ നവംബർ 14. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ കേരളത്തിലെത്തും. മറ്റന്നാൾ രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തും. 23 രാവിലെ രാജ്ഭവൻ അങ്കണത്തിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. ശിവഗിരിയിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണത്തിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പാലാ സെന്റ് തോമസ് കോളേജിലും എറണാകുളം സെന്റ് തെരേസസ് കോളേജിലും വിവിധ പരിപാടികളിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 23 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ നാളെ രാവിലെയോടെ തീരത്തേക്ക് മടങ്ങണമെന്ന് നിർദ്ദേശമുണ്ട്. വിവിധ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയതിനാൽ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67-ാമത് കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ തുടക്കമാകും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാകും 67-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കമാവുക. ഫുട്ബോൾ താരം IM വിജയൻ മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ദീപശിഖ കൊളുത്തും. ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ മേളയുടെ ബ്രാൻഡ് അംബാസഡറും ചലച്ചിത്ര താരം കീർത്തി സുരേഷ് ഗുഡ്വിൽ അംബാസഡറുമാണ്. 12 വേദികളിലായാണ് കായിക മത്സരങ്ങൾ നടക്കുന്നത്. 20,000-ൽ താരങ്ങൾ പങ്കെടുക്കും. പുത്തരിക്കണ്ടം മൈതാനത്ത് 2,500 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൌകര്യമുള്ള വിപുലമായ ഭക്ഷണശാലയും ഒരുക്കിയിട്ടുണ്ട്. വേദികളിലേക്ക് യാത്ര ചെയ്യാനായി 142 ബസ്സുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ സ്വർണക്കപ്പാണ് നൽകുന്നത്.
വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് തോൽവി. ഇൻഡോർ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഓസ്ട്രേലിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും ഒപ്പം ഇംഗ്ലണ്ടും സെമി ഫൈനൽ സ്ഥാനം ഉറപ്പാക്കി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 3 മണിക്ക് നവി മുംബൈയിലെ ഡോക്ടർ DY പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിലാണ് പോരാട്ടം. 2025 ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. ബഹ്റൈനിൽ നടന്ന കുരാഷ് മത്സരത്തിൽ പെൺകുട്ടികളുടെ 70 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം ഖുഷി വെങ്കല മെഡൽ നേടി. ഏറ്റവും പഴക്കം ചെന്ന ആയോധന കലകളിൽ ഒന്നായ കുരാഷ് ആധുനിക ഉസ്ബെക്കിസ്ഥാൻ മേഖലയിലാണ് ഉത്ഭവിച്ചത്. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നു. ക്യാൻസർ, ഗുരുതരമായ മറ്റു രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി ഒഴിവാക്കി. അവശ്യ മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും നികുതി 12% നിന്ന് 5% കുറയ്ക്കുകയും ചെയ്തു. മുമ്പ് 18% ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നികുതി ഒഴിവാക്കിയത് സാധാരണക്കാരെ പോളിസി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കും. മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും പുതിയ GST നിരക്കുകൾ ആഭ്യന്തര ഉൽപ്പാദനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി മൊബൈൽ ആപ്പ് MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പ്രവർത്തനം വിലയിരുത്തുന്നതിനും തന്ത്രപരമായി നിർണായകമായ ഭൂപ്രദേശങ്ങളിൽ സിവിൽ സൈനിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായി ജനറൽ ദ്വിവേദി സെൻട്രൽ സെക്ടറിലെ മുൻനിര സൈനിക പോസ്റ്റുകൾ സന്ദർശിച്ചു. സൈനികരുമായും പ്രാദേശിക സമൂഹങ്ങളുമായും അദ്ദേഹം സംവദിച്ചു. ഗാസയിൽ തുടർച്ചയായി നടക്കുന്ന വ്യോമാക്രമണങ്ങളെ തുടർന്ന് വെടിനിർത്തൽ കരാർ പുതുക്കിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. വെടിനിർത്തൽ കരാർ തുടരുമെന്നും എന്നാൽ ഏതെങ്കിലും തരത്തിൽ അത് ലംഘിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്നും സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അവർ വ്യക്തമാക്കി. ഗാസയിൽ ഉടനീളമുള്ള ഹമാസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന നേരത്തെ അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ദീപാവലി ആഘോഷത്തിൽ ആശംസ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഉത്സവവേളകളിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങി 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ കേരളത്തിലെത്തും. ശബരിമല ദർശനം മറ്റന്നാൾ. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 23 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാറിൽ 2-ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ഇന്ന് അവസാനിക്കും. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.